ഞാന് തിരുവനന്തപുരത്ത് ലൈഫ് ഫെലോഷിപ്പ് ചർച്ചില് പാസ്റ്ററായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ പ്രീമാരിറ്റൽ കൗൺസിലിംഗിന് വരുന്ന സമയത്ത് നമ്മുടെ ഒരു വിലയിരുത്തലായിരിക്കാം, ഓ ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഇനിയിപ്പോ എന്ത് പഠിക്കാനാണ്. ഞാൻ സാധനം പറയാറുണ്ട്, ഇപ്പൊ അങ്ങനെ തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോ തോന്നും അയ്യോ ഒന്ന് പഠിപ്പിച്ചു തരും. ഇപ്പൊ നിങ്ങളെല്ലാം വളരെ അനുസരണത്തോടുകൂടി ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഓർത്തു പോയതാണ്. ഒരു കാര്യം ഞാൻ ആരംഭമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് മടുക്കരുത്. എല്ലാ ആത്മീയ ജീവിതത്തിലായാലും നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിരാശപ്പെട്ട് മടുക്കരുത്. എന്താ കാര്യം അറിയാമോ? ദൈവം നിങ്ങളിൽ മടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പിന്നെ ഓർമ്മിപ്പിക്കപ്പെടുകയായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു സഹോദരൻ 14 വർഷം ഒരു ഗുണ്ടയായിരുന്നു, വലിയ മദ്യപാനിയായിരുന്നു. ആ മനുഷ്യന്റെ പുറകെ ഒരു ഒരു സുവിശേഷകൻ നടന്നത് 14 വർഷം. അത് ചുമ്മാ വൈബിളും പിടിച്ചുള്ള നടപ്പൊന്നുമല്ല, ട്രാക്ട് കൊടുത്തുകൊണ്ടുള്ള നടപ്പല്ല. രാത്രി 10 മണിയാകുമ്പോ ഫോൺ വരും, ആ ഞാൻ പേരൂർക്കടയിൽ ഫിറ്റായി കിടക്കുക. ഈ മനുഷ്യൻ 2 പെൺമക്കളാണ്, ഈ മനുഷ്യൻ ഓട്ടോ വിളിച്ചോ സ്കൂട്ടർ എടുത്തോണ്ട് പേരൂർക്കടയിൽ പോകും. അങ്ങനെ 14 വർഷം ആ മനുഷ്യന്റെ പുറകെ നടന്നു. ഇപ്പൊ ആരെന്നറിയാമോ അദ്ദേഹം? അദ്ദേഹം കോഴിക്കോട് ഭാഗത്ത് സുവിശേഷ വേല ചെയ്യുന്ന ആര്? ഈ ഈ ഗുണ്ടയായ മദ്യപാനിയായ മനുഷ്യൻ ഇന്ന് നല്ല നിലയിൽ അനേക ചെറുപ്പക്കാരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ നിങ്ങൾ മടുക്കരുത്. കാര്യം ദൈവം നിങ്ങളിൽ മടുത്തിട്ടില്ല. ഒരു വാക്യം, വളരെ പരിചിതമായ ഒരു വാക്യമാണ്, നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നമുക്ക് നോക്കാം. രണ്ടാമധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. നമുക്ക് പലപ്പോഴും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ തക്കതായ തുണ എന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നതിലുള്ള പ്രശ്നം. നമ്മളെല്ലാം വിവാഹിതരാണ്. വിവാഹം കഴിഞ്ഞതിന് മുമ്പ് നമ്മളെല്ലാം സ്വപ്നം കണ്ടവരുമാണ്. അപ്പൊ നമുക്കെല്ലാം ഭാര്യയെ കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഭർത്താവിനെ കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്വപ്നം വെറും സ്വപ്നമാണ്. രാവിലെ ഭാര്യ കുളിച്ചൊരുങ്ങി, എന്താ നമ്മുടെ മലയാളി ഭാഷയെ പറഞ്ഞാൽ മുല്ലപ്പൂവൊക്കെ ചൂടി കാപ്പിയായിട്ട് വരുന്ന ഒരു സ്വപ്നം. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് കിടന്നോ പോത്തിനെ പോലെ സൂര്യൻ ഉദിച്ചു. ഈ തക്കതായ തുണ എന്ന് ആ വാക്യം യഹോവയായ ദൈവം പറയുകയാണ്, അവന് ഞാൻ തക്കതായ തുണയെ കൊടുക്കും. പോത്തിനെ പോലെ കിടന്നോ എന്ന് പറഞ്ഞ ഭാര്യയും തക്കതായ തുണയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ തക്കതായ തുണ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ആത്മീയ കാര്യങ്ങളെ ശരിയായി വ്യാഖ്യാനിക്കാൻ കഴിയണമെങ്കിൽ ആ പർപ്പസ് മനസ്സിലാക്കണം. യേശു ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അവർ ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം അവരെ വെറുത്തു. അവർ ലോകക്കാർ അല്ല. ഈ ലോകത്തിലെ എന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നിത്യതയ്ക്കു വേണ്ടി ഒരുക്കപ്പെടുക, അതുപോലെ അനേകരെ നിത്യതയ്ക്കു വേണ്ടി ഒരുക്കുക. ഞാൻ ഈ ലോകക്കാരൻ അല്ല. അപ്പൊ ഈ തക്കതായ തുണ എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തോട് ബന്ധത്തിലാണ്. ഈ നമ്മളൊക്കെ സാധാരണ വീട് വെച്ച് നല്ല ആളുകൾക്കും സ്വന്തം വീടുണ്ടാകും. ഞാനൊരു 5 വർഷം മുമ്പ് മരുതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വെച്ചു. അപ്പൊ നമ്മെല്ലാം വീട് വെച്ചത് പല ഉദ്ദേശങ്ങളാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നത് വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. ഒരു മനുഷ്യനിൽ നിന്ന് സകല ജാതിയെയും ഉണ്ടാക്കി അവരവർക്ക് താമസിക്കാനുള്ള സ്ഥലവും സമയവും ആര് നിശ്ചയിച്ചു? ദൈവം നിശ്ചയിച്ചു. എന്തിനു വേണ്ടി? അടുത്ത വാക്യം. അവിടെ നല്ല കാറ്റാണ്, അവിടെ നല്ല തണുപ്പാണ്, അവിടെ നല്ല എന്താ സൗകര്യങ്ങളുണ്ട്, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യമുണ്ട്. ഇതൊന്നുമല്ല ദൈവത്തിന്റെ പർപ്പസ്. ദൈവത്തെ അവർ കണ്ടെത്തുക, ദൈവത്തെ അറിയുക, അതിനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ദൈവം ഓരോരുത്തർക്കും കാലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചു. അപ്പൊ ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നാം ഈ ലോകക്കാരല്ല, നാം നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനർത്ഥം നമ്മളെല്ലാം ഹിമാലയത്തിൽ പോയിക്കാന്നല്ല, എന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ ആ അതിന്റെ വെളിച്ചത്തിൽ വേണം തക്കനായ തുണ എന്നത് വ്യാഖ്യാനിക്കാൻ. അപ്പോ ഈ നിത്യതയോടുള്ള ബന്ധത്തിൽ എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എന്ത് കോൺട്രിബ്യൂഷൻ എനിക്ക് തരുന്നു? ഹൗളിംഗ് ഉണ്ടാവുന്നല്ലോ, ഹൗളിംഗ്. നിത്യതയോടുള്ള ബന്ധത്തിൽ എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എനിക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് തരുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായി വന്നതല്ല ഭാര്യ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്. ഒന്നാമതായി വിശ്വസിക്കണം, ദൈവത്താൽ ഇത് സംഭവിച്ചു. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലായിരിക്കാം, സ്പിരിച്വൽ അല്ലായിരിക്കാം. താനെല്ലാം ചിന്തിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കാൻ കഴിയണമെങ്കിൽ എന്റെ ഭാര്യ 24 മണിക്കൂർ മുട്ടുമേലിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും നല്ലതാണ്, പക്ഷെ അത് മാത്രമല്ല നിത്യതയിൽ എത്തിക്കുന്നത്. ഈ കാലിൽ മുറിവുണ്ടായ തൈലം പുരട്ടാൻ നല്ലത് തുവലാണ്, പക്ഷേ ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയ പീസ് നല്ല ഒരു മാലയായി രൂപാന്തരപ്പെടുത്താൻ ആവശ്യം തൂവലല്ല, പിന്നെന്താ? നല്ല ചുറ്റികയാണ്. എന്റെ ഭാര്യ ഒരു മിസ്റ്റേക്ക് അല്ല, എന്റെ ഭർത്താവ് ഒരു മിസ്റ്റേക്ക് അല്ല. അത് ഞാൻ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. കാരണം എന്തിനുള്ള ബന്ധത്തിൽ നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുന്ന കാര്യം കർത്താവ് നമുക്ക് നല്ല മാതൃക എന്ന് പറയുന്നത് കർത്താവും സഭയുമാണ്. കർത്താവ് ഭർത്താവ്, സഭ ഭാര്യ എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ സാധാരണ ഗതിയിൽ കുടുംബജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം, സാധാരണ ഗതി പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ പാസ്റ്റേഴ്സ് ആണെങ്കിൽ, കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത നിമിഷം ക്ലാസ് തുടങ്ങി. കുറച്ച് സഹിക്കും, ആദ്യത്തെ കല്യാണ മോടിയിലൊക്കെ സഹിക്കും, കുറച്ച് കഴിയുമ്പോ പറയും ഒന്ന് നിർത്താമോ. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യണം, പുതിയൊരു ഫാമിലി. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, മോളി ഒരു കാര്യം ചെയ്യ്, പേരറിയാത്തോണ്ടാണ് പേര് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാത്ത ആളാണ്, മോളി ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് പുസ്തകം മേടിച്ചു തരാം, അപ്പൊ ഈ സനല് പറയുന്ന കാര്യമൊക്കെ രേഖപ്പെടുത്ത്, എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഫിലോസഫി ബുക്കായിട്ട് ഇറക്കാം. നമ്മളെല്ലാം ഭാര്യയെ ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറെ ക്ലാസ്സുകളിലൂടെയാണ്. ക്ലാസ് കൊടുത്തു കൊടുത്തു കൊടുത്ത് എത്ര നന്നായി. ആദ്യം ശാന്തമായി ക്ലാസ് കൊടുക്കും, പിന്നെ ശപിച്ചുകൊണ്ട് ക്ലാസ് കൊടുക്കും, പിന്നെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ക്ലാസ് കൊടുക്കും. ഇങ്ങനെ ക്ലാസ് കൊടുത്ത് നിങ്ങളും തളർന്ന് നിങ്ങളുടെ ഭാര്യ കേട്ട് അല്ലെങ്കിൽ ഭർത്താവ് കേട്ട് മടുത്തതും അല്ലാതെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്റെ കുടുംബജീവിതത്തിൽ കുറെ ക്ലാസ്സുള്ള സമയം ഉണ്ടായിരുന്നു. കർത്താവിനോട് കൂടുതൽ അടുത്തപ്പോ ക്ലാസ് കുറഞ്ഞു. എപ്പോഴും ക്ലാസ്സിൽ കുറവൊന്നുമില്ല. കാര്യം ഇതുപോലുള്ള മീറ്റിംഗ് കിട്ടാതെ വരുമ്പോൾ എന്താ ചെയ്ത ക്ലാസ് എടുക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ആരും ഫാസ്റ്റേഴ്സിന് കല്യാണം കഴിക്കാതെന്നിരിക്കുന്നത്, ഇതുപോലെ പ്രസംഗം സുശീലക്കാർ കല്യാണം കഴിക്കാതിരിക്കണ്ട. ഓ, നിങ്ങളെ കല്യാണം കഴിച്ചത് ഞാനില്ല, പബ്ലിക് മീറ്റിംഗ് ആണ് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നീട് ദൈവം എന്നെ ഒരു സത്യം മനസ്സിലാക്കി. കർത്താവ് എങ്ങനെയാണ് തന്റെ ഭാര്യയായ സഭയെ നന്നാക്കിയത്? എഫേസ്യ ലേഖനം 5:22 നമ്മൾ കേട്ട് കേട്ട് വളരെയധികം അറിവുള്ള ഒരു വാക്യമാണ് വായിക്കുന്നത്. 22 അതെ. അപ്പോ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങി ക്ലാസ്, ഭാര്യ കീഴടങ്ങണം, ഭാര്യ കീഴടങ്ങണം. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നാ കീഴക്കീട് നോക്കിയേ. ഭർത്താവ് കീഴടക്കാനും ഭാര്യ കീഴടങ്ങാതിരിക്കാനുള്ള ഒരു വലിയ യുദ്ധം തുടങ്ങി. ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത വാക്യം. ആ, നിർത്തി, ആ വാക്യം നിർത്തി. ക്രിസ്തുവാകുന്ന മണവാളന് സഭയാകുന്ന മണവാട്ടിയെ കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്? വായിച്ച്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ഭർത്താവാണ്, രക്ഷിക്കപ്പെട്ട ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ കുറിച്ചുള്ള ആത്യന്തികമായ ദൈവിക ലക്ഷ്യം അവളെ ക്രിസ്തുവിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നവളാക്കി മാറ്റണം. പൊതുവെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് ഒരുങ്ങുന്നതൊക്കെ ഇഷ്ടമാണ്. എന്റെ ഭാര്യയാണ് കാര്യമായിട്ട് എന്നെ ഒരുക്കും. ഞാൻ ഈ ഫുൾ കൈ ഇട്ടേക്കുന്ന പോലെ എന്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ടാണ് ഇതുപോലെ പല സഹിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവ് നന്നായിട്ട് നടക്കണം, ഭർത്താവിനാണെങ്കിൽ ഭാര്യയെ നന്നായിട്ട് കൊണ്ട് നടക്കണം ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആത്യന്തികമായ ക്രിസ്തുവിന്റെ ലക്ഷ്യം അവളെ വിശുദ്ധയായ ഒരു മണവാട്ടിയായി പ്രസന്റ് ചെയ്യും. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനല്ലേ സഹോദര ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഒരുപാട് ക്ലാസ് എടുത്തില്ല, എന്ത് ചെയ്തു എന്നാ പറഞ്ഞ്? ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയാണ് ഞാൻ വിഷയം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഭാര്യ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരണമെങ്കിൽ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളുടെ പങ്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഭാര്യയുടെ പങ്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് എടുത്ത കർത്താവ് എന്ന് ഇങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത്. ഈ ഒരു ബൈബിൾ സ്കൂളില് കാത്തിരിപ്പിയോ നടക്കുക, ഈ പരിശുദ്ധാത്മോഷം പ്രാപിക്കാൻ പറ്റും. അപ്പോ ആ കൂട്ടത്തിൽ ഒരു എല്ലാവരും പരിശുദ്ധാംശം പ്രാപിച്ചു, ഒരു പരിശുദ്ധാംശം പ്രാപിച്ചില്ല. അപ്പൊ അവന്റെ അടുക്കൽ വന്ന് അത് ലീഡ് ചെയ്യുന്ന ആള് പറഞ്ഞു, നീ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, താഴ്ത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവൻ കർത്താവേ ഞാൻ പുഴുവാണ്, എന്താ ചാണകമാണ്, ചാരമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, നീ ഒന്നും കൂടെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനേക്കാൾ പിന്നെയും കിട്ടുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ അണുവാണ്, ബാക്ടീരിയ ആണ് ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു, എന്നിട്ട് സംഭവിച്ചില്ല. മൂന്നാമത് ഈ മനുഷ്യൻ വന്ന് പറഞ്ഞു, നീ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവൻ പെട്ടെന്ന് ചോദിച്ചു, ഇനി എവിടെയിട്ട് താഴ്ത്താന? കുഴിവിട്ട് താഴ്ത്തു. വാക്കുകളിലുള്ള കളിയല്ല ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് യേശുവിനെ സംബന്ധിച്ച് ക്രൂശാണ്. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് നിസ്സാരമായി നാം ചിന്തിക്കരുത്. യേശു എന്താ പറഞ്ഞത്? പിതാവേ, പിതാവേ, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് പറയുന്ന വിഷയമാണ് കുരിശ്. യേശു നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. എന്താ ഈ ഏൽപ്പിച്ചു കൊടുക്കുക? കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ പറയുന്നത് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആകണമെന്നില്ല, കാരണം ഓരോരുത്തൻ അവനവന്റെ സാഹചര്യത്തിലാണ് അത് വരുന്നത്. ഒരെണ്ണം തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഭർത്താവ് പറഞ്ഞു നമുക്കൊരു കാറ് വാങ്ങിക്കാം, ഒരു മാരുതി കാറ് വാങ്ങിക്കാം. പെട്ടെന്ന് ഭാര്യ പറഞ്ഞു വേണ്ട, നമുക്ക് വേറൊരു കാറിന്റെ പേര് പറഞ്ഞു, മാരുതി അല്ലാത്തത് ഓൾട്ട, ഹോണ്ട, ഹോണ്ട, ഓക്കെ ഹോണ്ട വാങ്ങിക്കാം. ഭാര്യക്ക് ഹോണ്ട എന്താണ് മാരുതി എന്നൊന്നും അറിഞ്ഞിട്ടല്ല, പിന്നെ ഇത്ര ഹോണ്ട വരുമ്പോൾ എന്താ? ഭർത്താവ് പറഞ്ഞു മാരുതി മേടിക്കാം. ഒരു നല്ല പങ്ക് തെരഞ്ഞെടുപ്പിന് ഞാൻ പുറകിലുള്ള രഹസ്യമാണ്. നമുക്ക് ഈ വെക്കേഷൻ ഊട്ടിക്ക് പോകാം. അയ്യോ ഊട്ടിക്ക് വേണ്ട, കൂർക്കിന് പോവാം. എന്താ കൂർക്കിലിരിക്കുന്നത്? ഒന്നും അറിഞ്ഞിട്ടല്ല, ഭർത്താവ് പറഞ്ഞു ഊട്ടിക്ക് പോകാം. ഏൽപ്പിച്ചു കൊടുക്ക, തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ഞാനിത് വളരെ എളുപ്പമായിട്ടൊന്നും പറയുന്നതല്ല. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തകർക്കപ്പെടുക. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓരോ ചോയ്സ് വിട്ടുകൊടുക്കുമ്പോൾ അറിയാം എന്റെ പ്രശ്നം. എന്തുകൊണ്ടാ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് സമയം നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകും. നമുക്കെല്ലാവർക്കും ഒരു റിയൽ പേഴ്സണാലിറ്റി ഉണ്ട്. റിയൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഞാൻ, യഥാർത്ഥത്തിലുള്ള ഞാൻ. എന്നാൽ അധികമായും നമ്മിൽ പ്രവർത്തിക്കുന്നത് ഒരു ഇമാജിനറി പേഴ്സണാലിറ്റിയാണ്. ഞാൻ ഇംഗ്ലീഷിൽ എഴുതുവാണ്, ഇമാജിനറി റിയൽ. റിയൽ പേഴ്സണാലിറ്റി, ഇമാജിനറി പേഴ്സണാലിറ്റി. എങ്ങനെ? എല്ലാവർക്കും ഇതുണ്ട്. ഇമാജിനറി പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടായി? എങ്ങനെ ഉണ്ടായി? എങ്ങനെ ഉണ്ടായി? ബാക്കി തന്നെ ഉണ്ട്. ഇമാജിനേഷൻ, ഇത് സാങ്കല്പിക വ്യക്തിത്വം, ഇത് യഥാർത്ഥ വ്യക്തിത്വം. ഈ സഭയുടെ കൂടി വരുവുകളിലൊക്കെ നമ്മൾ കാണിക്കുന്നത് കൂടുതലും ഈ സാധനമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ, ഞാൻ ഈ സൗരം കാലികേരി തട്ടിയപ്പോ ഞാൻ സോറി, ഓ സാരമില്ല സാരമില്ല, ഓ അല്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരുത്തൻ കാലികേറി ചവിട്ടിയപ്പോൾ കഷ്ടങ്ങൾ സാരമില്ല ഇതൊക്കെ പാടി എന്റെ ഭാഷ മാറി പൊട്ടിത്തെറിക്കുക. അതെന്താണെന്ന് അറിയാമോ? ദാറ്റ് ഇസ് റിയൽ. ഞങ്ങളിന്ന് മെസ്സോളിലിരുന്നപ്പോ എന്നെ കുറിച്ച് പെരുകി പറയുന്ന ഒരു പരാതിയാണ് എന്റെ ഭാര്യയും മക്കളും. ഞാൻ ഒച്ചത്തിൽ തുമ്മും, പക്ഷെ മെസ്സോളിലിരുന്നപ്പോ നന്നായിട്ട് തുമ്മി. അപ്പൊ എന്റെ മോള് പറയാം, ആ അപ്പൊ നന്നായിട്ട് തുമ്മാനും അറിയാം. ഇമാജിനറി പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടായി? ഇമാജിനേഷൻ. എന്താ ഇമാജിനേഷൻ? ഞാനാണ് ഒരു തികഞ്ഞ ദൈവം, ഐ ആം പെർഫെക്റ്റ്. അത് ആരുടെ അഭിപ്രായം? ഭർത്താവിന്റെ. ഇപ്പൊ അടുത്തടുത്തൊക്കെ ഇരിക്കുകയാണെങ്കിലും അഭിപ്രായമൊക്കെ വേറെ. ഭാര്യയുടെ അഭിപ്രായം എന്താ? ഏറ്റവും നല്ല ഒരു വ്യക്തി ആരാ? ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം ഭർത്താവ് കരുതുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞു. വർത്തമാനത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ആ സിസ്റ്റർ ഉണ്ടാക്കിയ കറിക്ക് രുചിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തീർന്നു. എന്താ ഇത്ര പ്രശ്നം? കാര്യം നമ്മളെല്ലാം ഇമാജിൻ ചെയ്ത് വെച്ചേക്കുവാണ്, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ഗുഡ്, ഞാൻ എന്റെ ക്യാരക്ടർ ഏറ്റവും നല്ലതാണ്, ഞാൻ സൗമ്യനാണ്. ഭാര്യയാണെങ്കിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് കറി ഉണ്ടാക്കും, ഞാനാണ് ഏറ്റവും നല്ല ഭാര്യ, ഞാൻ ഒരുപാട് കരുന്ന ആളാണ്, ഞാൻ നന്നായിട്ടെല്ലാം നീച്ചായിട്ട് വെക്കുന്ന ആളാണ്, ഇങ്ങനെ എന്നെ കുറിച്ച് ഒരുപാട് ഇമാജിനേഷൻ ഉണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഭാവിക്കേണ്ടതിന് ഇത് ഭാവിച്ച് ഉയരുക. നമ്മുടെ എല്ലാ ഭാവങ്ങളും അതിന്റെ അപ്പുറം, അങ്ങനെ ഉണ്ടായ ഒരു പേഴ്സണാലിറ്റി, ഇമാജിനറി പേഴ്സണാലിറ്റി. രക്ഷിക്കപ്പെട്ട ഉടനെ ഒന്നും ഇതൊന്നും പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. ഇറ്റ് ഈസ് എ ജേണി. ഇനി നമ്മുടെ ആദ്യത്തെ വാക്യത്തിലേക്ക് പോവാം. ആദാം ഏകനായിരിക്കുന്നു നല്ല നന്നല്ല, അവന് തക്കതായ ഒരു തുണയെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഒരു ഇമാജിനറി പേഴ്സണാലിറ്റി പൊളിക്കാൻ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന് ഒരു വലിയ ചുറ്റിയെ കൊണ്ട് ഒരു സഹോദരി എന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. അല്ലെങ്കിൽ സഹോദരൻ, എന്റെ ഭാര്യയുടെ വീട് ബാംഗ്ലൂരാണ്, അതുകൊണ്ടാണ് ഞാന് ബാംഗ്ലൂർ എന്ന് പറഞ്ഞത്, വന്ന് കയറി തക്കനാളെ എടുത്തു. ഇറ്റ് ഈസ് നോട്ട് മിസ്റ്റേക്ക്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ഈ സാധനം കൊണ്ട് ക്രിസ്ത്യ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. ദൈവം പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഇതാണ്. ദൈവത്തിന് ഡീൽ ചെയ്യേണ്ടത് ഇവിടെയാണ്, ഇവിടെയല്ല. ഇത് പൊളിയാത്തോടത്തോളം കാലം ഇവിടെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പത്രോസ് ചോദിച്ചത്, ഇത്ര ആണോ വിച്ചത്? വിച്ച് ഇസ് റിയൽ? റിയലിനെ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇമാജിനേഷനിൽ പറ്റത്തില്ല. ഇത് പൊളിക്കും. ഞാൻ ചോദിക്കുന്നതോട്, നിങ്ങൾക്ക് ഏറ്റവും തനിമയോടെ പ്രവർത്തിക്കാൻ, തനിമ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും റിയലായി നാച്ചുറലായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെ? ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ശക്തമായി ഒന്ന് തുമ്മാൻ നീ വീട്ടിൽ ചെല്ലണം. അവിടെയാണ് ദൈവം എന്നെ പണിയുന്നത്. ഇതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെയാണ് നീ കാണുന്നതെങ്കിൽ നിന്റെ ഭാര്യ ഒരു ബ്ലെസ്സിംഗ് ആണ്, ഭർത്താവ് ഒരു ബ്ലെസ്സിംഗ് ആണ്. നിങ്ങൾക്കറിയാമോ, ഒരു പട്ടം പറത്തുമ്പോൾ അതിനെതിരെ വരുന്ന കാറ്റ് ഈ പട്ടത്തെ എന്ത് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് പട്ടത്തിന്റെ പൊസിഷനാണ്. ഇങ്ങനെ താന്നാൽ കാറ്റൊന്നും ഇവിടെ അടിച്ച് പട്ടം താഴും. അല്പം പട്ടം ചാരിഞ്ഞ് ഇവിടെയാണ് കൊണ്ടുപോയി പട്ടം പൊങ്ങും. ഇതെല്ലാം പട്ടത്തിന്റെ പൊസിഷൻ അനുസരിച്ചിരിക്കും. ഇവിടെ കൊണ്ടാൽ പട്ടം പൊങ്ങും, കാറ്റ് ഇവിടെ അടിച്ചാൽ പട്ടം താഴും. നിങ്ങൾ എങ്ങനെ അതെടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇതിന്റെ പ്രയോജനവും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. ദൈവം തക്കതായ ഒരു തുണയെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ഇത് പൊളിക്കാനാണ്. ഇമാജിനറി പേഴ്സണാലിറ്റി. ഈ ഇമാജിനറി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ സെൽഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സെൽഫ്, രക്ഷിക്കപ്പെട്ട ഉടനെ സെൽഫ് ഒന്നും പോകത്തില്ല. ഈ സെൽഫ് പോകത്തില്ല എന്ന് മാത്രമല്ല, ഒറ്റടിക്കുന്നു കൊല്ലാൻ പറ്റത്തില്ല. ബൈബിൾ ഭാഷ പറഞ്ഞാൽ ജഡത്തെ ക്രൂശിക്കാനേ പറ്റൂ, കൊല്ലാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്ന കർത്താവ്, ഈ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയോടുകൂടെ എന്റെ സെൽഫ് മരിക്കും. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് തോന്നും സെൽഫ് മരിച്ചെന്ന്. പക്ഷെ വീട്ടിൽ ചെന്ന് പഴയ വാഗനാറും ഹോണ്ടയും വരുമ്പോഴാണ് സംഗതി പൊളി. ഈ ടോം ആൻഡ് ജെറി നിങ്ങൾ കാണുന്നവരാണ് അല്ലെ, കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കഥ എങ്ങനെയാണ്, ഈ ടോമും ജെറിയും ഭയങ്കര ശത്രുക്കളാണ്. ആ കൂട്ടത്തിൽ വേറൊരു പട്ടിയുണ്ട്. ഇവർ തമ്മിൽ കൂട്ടായി, ഒരു വലിയ കൂട്ടായി, അവർ എഗ്രിമെന്റ് എഴുതി നമ്മൾ ഒരുമിച്ച് ജീവിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെ വലിയ സ്നേഹത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ദിവസം ഒരു ഇറച്ചി പീസ് കിട്ടി, ഒരു നല്ല ഇറച്ചി പീസ്, അത് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പൊ അത് മുറിച്ച് പങ്കിടാൻ തുടങ്ങിയപ്പോൾ സംഗതി തീർന്നു, അടിയായി. ദൈവം ഇത് പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ട്. അപ്പോ ഒന്ന് തകർക്കപ്പെടണം. ഒരു സ്ട്രഗിൾ ആണെങ്കിലും തകർക്കപ്പെട്ട് കഴിയുമ്പോഴാണ് സുഗന്ധം പുറത്തു വരുന്നത്. ഒരു നല്ല പങ്ക് സുഗന്ധദ്രവ്യങ്ങളും അതിന്റെ സുഗന്ധം പുറപ്പെട്ടിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ കത്തിക്കണം, അല്ലെങ്കിൽ ചതക്കണം. ചന്ദനം ചതക്കണം, കുന്തിരിക്കം കത്തിക്കണം. ഓരോന്നെടുത്ത് വയ്ക്കും. എന്തിനാ കർത്താവ് ഇത് തകർക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള ഒരു ജീവിതം കഴിക്കാൻ. ഈ ഈ ജീവിതം സുഖമല്ല. ഈ നാടകം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ, നാടകവും ഡാൻസ് അല്ല, റിയൽ അല്ലല്ലോ. നാടകത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നവൻ നാടകം കഴിഞ്ഞ് കഴിയുമ്പോൾ പൈസ വാങ്ങിച്ച് ഭാര്യ ഭാര്യയുടെ വീട്ടിലേക്ക് പോകും, ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലും പോകും. അവർ റിയൽ അല്ല, അവർ അഭിനയിക്കുന്നവരാണ്. അപ്പൊ ഈ നാടകവും ഡാൻസ് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്ന എന്താണ്? ആദ്യം പോയി അവരുടെ ഈ ഈ നാടകത്തിൽ അഭിനയിച്ച വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റും. എന്നിട്ടൊരു നെടുവീർപ്പിടും. പിന്നെ റിയലായി. നാടകത്തിൽ എങ്ങനെയാ വിളിച്ചത്? അപ്പാ, ഭാര്യേ ഒക്കെ അഭിനയത്തിന്റെ മാത്രമല്ല, റിയൽ അല്ല. വീട്ടിൽ ചെന്നു നാച്ചുറൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഫ്രീഡം ഉണ്ടാവും. വേറെ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ കല്യാണത്തിലേക്ക് പോകുമ്പോ കഷ്ടപ്പെട്ട് പട്ടുസാരിയൊക്കെ ചുറ്റി ഒന്നും അനങ്ങാതെയും ചുളിയാതെയും ഒക്കെ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തിക്കും. എത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചു നേരം കൂടി അങ്ങനെ ഇരിക്കോ, ഇതൊക്കെ ഒന്ന് മാറ്റി നിങ്ങളുടെ വീട്ടിലെ വസ്ത്രം ഇട്ടിട്ട് നിങ്ങള് ഹോ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ നാച്ചുറലാണ് എപ്പോഴും നല്ലത്. അപ്പോ ആ സ്വസ്ഥതയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എന്നെ ഈ പ്രോസസ്സിൽ കൂടെ കടത്തത്. അപ്പൊ എന്റെ ഇമാജിനറി പേഴ്സണാലിറ്റി, എന്റെ സെൽഫ് തകരാൻ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഞാൻ എല്ലാം വിട്ടുകൊടുക്കരുത്, കൊടുക്കണം അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. ദേർ ഇസ് എ ഫങ്ഷൻ ഇൻ എ ഫാമിലി. വേദപുസ്തകം അനുസരിച്ച് ഭർത്താവ് കുടുംബത്തിന്റെ തല, ഭാര്യ മക്കൾ, ആ ഫങ്ഷൻ ദേവസ്വം പറയുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം? യെസ്. അടുത്തൊരു ചോദ്യം, കീഴടങ്ങിയില്ലെങ്കിലോ? ഉത്തരം, കീഴടക്കും. എങ്ങനെ? വാക്യമുണ്ട്. വാക്യം കീഴടക്കാനല്ല, കീഴടങ്ങാനാണ്. That is a contribution. ഭാര്യ കീഴടങ്ങിയില്ലെങ്കിൽ കീഴടക്കും. കീഴടങ്ങാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ സെൽഫിനെ മുറിവേൽക്കും. കർത്താവ് സഭയെ വിശുദ്ധയായി നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ആരാ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? ആരാണോ കൂടുതൽ ക്ലാസ് എടുക്കുന്നത് അയാൾ ആദ്യം ഏൽപ്പിച്ചു കൊടുക്കും. കൂടുതൽ ക്ലാസ് എടുക്കുന്ന ആരാ? കൂടുതൽ സ്പിരിച്വൽ, ആത്മീയൻ, അറിവുള്ളവൻ. ആരാ ആദ്യം ഏൽപ്പിച്ചു കൊടുത്ത്? ഈ നമ്മളോടാണ് കർത്താവ് ആദ്യം ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആദ്യം എന്റെ ഭാഗത്ത് ആക്ഷൻ ആണോ പറഞ്ഞത്? അല്ല, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. സ്വർഗത്തിൽ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവിന്റെ മൂവ്മെന്റ് ആയിരുന്നു ഫസ്റ്റ്. എന്നിട്ടാണ് കർത്താവ് എന്നോട് പറയുന്നത് കുരിശിൽ തനിഗമിക്ക. ആരാണോ കുടുംബത്തിൽ കൂടുതൽ ആത്മീയൻ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് നിങ്ങൾ തോറ്റു എന്ന് നിങ്ങൾ ധരിക്കരുത്. ഏൽപ്പിച്ചു കൊടുത്തവരൊന്നും തോറ്റിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കർത്താവ് തോറ്റു, എനിക്ക് വേണ്ടി തോറ്റു. നീ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് വെല്ലു വിളിച്ചു. വേണമെങ്കിൽ ഇറങ്ങി വരാമായിരുന്നില്ല, തോറ്റി കിടന്നു, തോറ്റി കിടന്നു. പക്ഷേ ഇന്നും വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കർത്താവ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വിജയത്തിന്റെ കൊടി കർത്താവ് പാറിക്കുകയാണ്. ഇനിയും തലമുറകളോളം സംഭവിച്ചുകൊണ്ടേയിരിക്കും. തോറ്റു കൊടുക്കുമ്പോൾ എന്റെ സെൽഫ് തകരുക. ഒരു പ്രാവശ്യം തോറ്റാൽ രണ്ടാമത്തെ പ്രാവശ്യം തോൽക്കാൻ എളുപ്പമാണ്. രണ്ടാമത്തെ പ്രാവശ്യം തോറ്റാൽ ജയിക്കണമെന്നുള്ള ആഗ്രഹം കുറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു വാഗനാർ വാങ്ങിക്കാം. അപ്പൊ ഭാര്യ പറഞ്ഞു അല്ല ഹോണ്ട വാങ്ങിക്കണം. എന്നാ പിന്നെ ഹോണ്ട വാങ്ങിക്കാം. ആ എന്നാ പിന്നെ വാഗനാർ ആയാലും മതി, ഇത്രേ ഉള്ളു കാര്യം. ഇതൊക്കെ സീരിയസ് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇതൊന്നും വാഗനാറിന്റെയും ഹോണ്ടയുടെയും പ്രശ്നമൊന്നും അല്ല, ഇതൊക്കെ സെൽഫിന്റെ പ്രശ്നങ്ങളാണ്. അബ്രഹാമും ലോത്തും ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവിലെത്തി. രണ്ടുപേരും പിരിയേണ്ട ഒരാവശ്യം വന്നു. രണ്ടുപേരുടെ മുൻപിൽ നല്ല ഭൂമിയും ചീത്ത ഭൂമി, അല്ലെങ്കിൽ നല്ല ഭൂമി കിടക്കുക. മൂത്തവനായ തുടക്കം വെച്ചവനായ അബ്രഹാം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലോത്തിന് കൊടുത്തു. തിരഞ്ഞെടുത്തു, ബാക്കി ഞാൻ എടുത്തോളാം. ചരിത്രം പറയുന്നു ലോത്ത് തിരഞ്ഞെടുത്തത് തീയിറങ്ങി തീർത്തു. അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് ഇന്നും അവസാനിച്ചിട്ടില്ല. കുടുംബത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറയുന്നത്, തിരഞ്ഞെടുക്കാനുള്ള അവകാശം. മറ്റൊന്ന്, സാധാരണ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്, മറ്റൊന്ന് ഫോർഗീവ്നെസ്. എനിക്കറിയത്തില്ല, ഞാൻ എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ പറയുന്നത്. നിങ്ങളുടെ ഒന്നും കുടുംബത്തിൽ ഇത് ഇല്ലേന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിന് ആവശ്യം പോലെ വഴക്കുണ്ട്. ഫോർഗീവ്നെസ്, ആരോ പറഞ്ഞതുപോലെ യഹോവയുടെ നാമത്തിൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അപ്പൊ മതിൽ ചാടിക്കിടക്കണ എന്ത് വേണം? മതിൽ വേണം എന്ന് പറഞ്ഞ പോലെ ക്ഷമിക്കണ എന്ത് വേണം? കുറച്ച് പ്രശ്നം വേണം. അതുകൊണ്ട് പ്രശ്നമൊന്നും ആരും ഉണ്ടാക്കണ്ട. ഇടർച്ച ഉണ്ടാകേണ്ടത് ആവശ്യം, പക്ഷെ ഇടർച്ച ഉണ്ടാക്കുന്ന അയ്യോ കഷ്ടം. അതുകൊണ്ട് ഈ കൃപ പെരുകേണ്ടതിനെ പാപവും ചെയ്തുകൊണ്ടിരിക്കണ്ട. പക്ഷെ സാധാരണ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ക്ഷമിക്കുക. ഈ ഒരു വാക്യമുണ്ടേ, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാധാരണ കുടുംബത്തിൽ, ഇപ്പൊ ഞാനെന്റെ ഭാര്യയും കൂടി വഴക്കുണ്ടായി. ഏഴുമണിക്കല്ല, അഞ്ചു മണിക്ക് വഴക്കുണ്ടായി. അപ്പൊ ആറു മണിയായപ്പോ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന മനസ്സിലായി. ഉടനെ ഞാൻ പ്രശ്നപരിഹാരത്തിന് ഭാര്യയുടെ ചെന്നു. ഭാര്യയും തളച്ചിരിക്കുകയാണ്, ഞാനും തളച്ചിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനുണ്ടായി ചെന്നു. പിന്നെയും അതിനേക്കാൾ അടി വെച്ച് ഒന്നാലോകമായതിനേക്കാൾ ഗൗരവമായി രണ്ടാലോകമായതോ വന്നിട്ട് പിരിഞ്ഞു. ഈ സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് കോപം പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം, എന്റെ ചോയ്സ് ആണ് ക്ഷമിക്കുക എന്ന്. ക്ഷമിക്കുക, എന്റെ മനസ്സിൽ ഇങ്ങനെ കോപം പൊങ്ങി വരിക, ഞാൻ ചൂസ് ചെയ്യാണ്, ഇല്ല ഞാനത് വിട്ടുകളയാ. കോപം വെച്ചുകൊണ്ടിരിക്കുന്നില്ല, പിന്നെ പ്രശ്നം പിന്നെ പരിഹരിച്ചാ മതി, കൈക്കോ തണുക്കട്ടെ. ഈ സ്നേഹം കൂടുമ്പോൾ നമ്മൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ സംസാരിക്കുന്നേ? അതൊക്കെ സംസാരിക്കും. ദേഷ്യം വരുമ്പോഴോ ഒച്ചത്തിൽ സംസാരിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഈ സ്നേഹം വരുമ്പോൾ ഹൃദയം തമ്മിൽ അടുക്കും, ദേഷ്യം വരുമ്പോൾ ഹൃദയം തമ്മിൽ അകലും. പിന്നെ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അതുകൊണ്ട് ഈ ഒച്ച കൂടുന്നേ, പ്രശ്നമല്ല, ഇറ്റ്സ് എ ഫങ്ഷൻ. അപ്പൊ ഈ ഹൃദയം തമ്മിൽ അകന്നിരിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വിളിച്ച ഒന്നും നടക്കത്തില്ല. ചൂസ് ചെയ്യ, എന്റെ ഭാര്യ ആ ചെയ്ത പ്രവൃത്തി ശരിയല്ല, ഓക്കെ, അങ്ങനെ അങ്ങനെ ഇടപെടരുതായിരുന്നു, അല്ലെ ആ രീതി ചെയ്യായിരുന്നു. ഞാൻ ചൂസ് ചെയ്യാണ് ഫോർഗീവ്നെസ്, ക്ഷമിക്കുക. കഴിവതും നീളരുത്. ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, നീളരുത്. ബൈബിളിൽ പറയുന്നത് എന്താണ്? സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അടുത്ത വാക്യം എന്താ അറിയാമോ? പിശാചിന് ഇടം കൊടുക്കരുത്. ഒരുവിധപ്പെട്ട പെന്തക്കോസുകാരൊക്കെ പിശാചിന് ഇടം കൊടുക്കാതിരിക്കാൻ ചെയ്യുന്ന പരിപാടി നാട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും വാങ്ങിച്ചു കഴിക്കത്തില്ല, കാരണം പിശാചി കയറും. അടുത്ത അമ്പലത്തിൽ പാട്ടിട്ട പേടിയാണ്, പിശാചി കയറും. ഇങ്ങനെയൊന്നും അല്ല പിശാചി കയറുന്നേ. ഒന്നാമത്തെ കാര്യം, ഞാൻ അനുവദിക്കാതെ പിശാച് കയറത്തില്ല. എന്റെ കയ്യിലൊക്കെ ഇരിക്കും. കോപം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിശാചിനെ ഇടം കൊടുക്കുക. അതുകൊണ്ട് എത്രയും വേഗത്തിൽ എന്റെ ചോയ്സ് പരിഹാരം, പ്രശ്നപരിഹാരമൊക്കെ പിന്നെ നടത്താം. എന്റെ ചോയ്സ്, ഞാൻ എന്റെ മനസ്സിലുള്ള സങ്കടം ഞാൻ കളയാം, ഞാൻ ചൂസ് ചെയ്യാം. ഒരിക്കൽ പത്രോസ് വന്ന് യേശുവിനോട് ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം? അതൊരു ഭയങ്കര ചോദ്യമാണ്. കാര്യം, ഏഴു വട്ടമാണ് ക്ഷമിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ വട്ടം സ്തോത്രം 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 എന്ന് പറഞ്ഞിട്ട് ഏഴാമത്തെ കാര്യം കഴിയുമ്പോൾ ഇതെല്ലാം ചേർത്ത് എട്ടാമത്തെ പ്രാവശ്യം ഡം ഒന്ന് കൊടുക്കാലോ. അതുകൊണ്ട് ഏഴു വട്ടം ക്ഷമിച്ചാൽ മതിയോ? അപ്പൊ കർത്താവ് ഒരു കഥ പറഞ്ഞു. ഭയത്തോടെ ആ കഥ കേൾക്കണം. ഒരു രാജാവിന് കടക്കാരനായ ഒരു മനുഷ്യൻ, അയാൾക്ക് കടപ്പെട്ട വേറൊരു മനുഷ്യൻ. ആദ്യത്തെ മനുഷ്യൻ രാജാവിനോട് കടപ്പെട്ടിരുന്നത് ആ 10,000 താലന്റ്. രണ്ടാമത്തെ മനുഷ്യൻ അയാൾക്ക് കടപ്പെട്ടിരുന്നത് 100 വെള്ളിക്കാശ്. ഞാൻ കുറച്ച് നാളും ഒരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഞാൻ ഇന്റർനെറ്റിൽ കയറി കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്തപ്പോ ഇന്നത്തെ മോഡേൺ വിലയനുസരിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ 10,000 താലന്റ് എന്ന് പറയുന്നത് 36,000 കോടി രൂപയാണ്. ഇന്ത്യൻ മണിയുടെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. 36,000 കോടി രൂപയാണ് ആദ്യത്തെ മനുഷ്യൻ രാജാവിന് കടപ്പെട്ടി. രാജാവ് അത് ക്ഷമിച്ചു. പോകുന്ന വഴിക്ക് വേറൊരുത്തൻ അയാൾക്ക് കടം കൊടുക്കാനുണ്ട്. എത്രയെന്നറിയാമോ? 100 വെള്ളിക്കാശ്. ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ റോമിൽ അൺസ്കിൽഡ് ലേബർ, അൺസ്കിൽഡ് എന്ന് പണിയൊന്നും അറിയാത്ത സഹായി എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കുന്ന കൂലി. ഇപ്പൊ ഞാൻ നമ്മുടെ നാട്ടിലൊരു കണക്ക്, ഞാനൊരു 400 രൂപ ഇട്ടു ഒരു ദിവസത്തെ കൂലിയാണ്. ഒരു ദിനാറി വെള്ളിക്കാശ് എന്ന് പറഞ്ഞ ദിനാർ. അങ്ങനെയാണെങ്കിൽ 100 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ 40,000 രൂപ. ആദ്യത്തെ മനുഷ്യൻ കടപ്പെട്ടിരുന്നത് 36,000 കോടി രൂപ. അത് രാജാവ് ക്ഷമിച്ചു കൊടുത്തു. രണ്ടാമത്തെ മനുഷ്യൻ ക്ഷമിക്കാതിരുന്ന രൂപ എത്രയെന്നറിയാമോ? 40,000. എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കാത്തെന്നറിയാമോ? ഞാൻ അവളോട് 10 വട്ടം പറഞ്ഞതാണ് ഈ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ എതിരാളി നിങ്ങളോട് ചെയ്തത് എത്ര വലിയ ബാധകമാണെങ്കിലും കുറ്റമാണെങ്കിലും നിങ്ങൾ ദൈവത്തോട് ചെയ്ത അത്രയും വരത്തില്ല. ഹിറ്റ്ലറിന്റെ കാലത്ത് ജയിലിൽ കിടന്ന് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ ആ സ്ത്രീ പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നു. അദ്ദേഹം ആ സ്ത്രീ ഇങ്ങനെ മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കാനൊക്കെ തുടങ്ങി സാക്ഷ്യമൊക്കെ പറയുന്ന ഒരു സ്ത്രീയാണ്. ഒരു ദിവസം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ആ സ്ത്രീയെ ശയിക്കാൻ കൊടുക്കാൻ വേണ്ടി വന്നിങ്ങനെ വരുവാണ്. ആൾക്കാർ വരുവില്ലായിട്ട് ആ സ്ത്രീ ഫ്രണ്ടിൽ നിന്നു. പെട്ടെന്നൊരു സ്ത്രീ ആ ഒരാളെ തിരിച്ചറിഞ്ഞു. അയാൾ ആരാന്നറിയാമോ? ഈ സ്ത്രീ ജയിലിൽ കിടന്നപ്പോൾ ആ സ്ത്രീയെ പീഡിപ്പിച്ച ഒരു പോലീസുകാരാണ്. പക്ഷെ അയാൾ പ്രായമായി, സ്ത്രീയും പ്രായമായി, അയാളതൊക്കെ മറന്നുപോയി. പക്ഷെ ഈ സ്ത്രീക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ഈ സ്ത്രീ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ആ മനുഷ്യന് കൈ കൊടുക്കാൻ കഴിയത്തില്ല, കൃപ തരണേ കൃപ തരണേ. ആ മനുഷ്യന് അടുത്തെത്തിയപ്പോൾ ഈ സ്ത്രീ ആ പോലീസുകാരനെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന് ഓർമ്മയില്ല, അതിന് മനസ്സിലായി കാണത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളൊരു പാതകം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ദൈവത്തോട് ചെയ്ത 36,000 കോടി രൂപയോളം വരത്തില്ല, 40,000 രൂപ. എത്ര വട്ടം ക്ഷമിക്കണം? ക്ഷമിക്കണം. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കർത്താവിനെ അറിഞ്ഞിട്ട് 25 വർഷത്തിലധികമായി, സുവിശേഷ വില തുടങ്ങിയിട്ട് 24 വർഷത്തോളമായി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനുള്ള ഒരു കാരണം കർത്താവ് എന്നോട് കാണിച്ച ഫോർഗീവ്നെസ്. അന്നത്തെ മാത്രമല്ല, പിന്നെയും എത്രയോ ക്ഷമിച്ചു. ഓരോ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെന്ന് പറയും, കർത്താവ് ഇനി ചെയ്യത്തില്ല, കൃത്യമായിട്ട് അത് തന്നെ ചെയ്യും. അടുത്ത പ്രാവശ്യം ഞാൻ ഇനി ചെയ്യത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു, പോടാ നുണയാ നീ പറ്റിക്കാണെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പിന്നെ അത് വിശ്വസിച്ചു. കർത്താവ് പൊട്ടനായതുകൊണ്ടല്ല എന്നോടുള്ള സ്നേഹം നിമിത്തം കർത്താവ് എന്നോട് ക്ഷമിച്ചു. എപ്പോ വരെ ക്ഷമിക്കും? ഇനിയും ക്ഷമിക്കും. എന്റെ 40,000 രൂപയാണ് കർത്താവിനോട് ഞാൻ കടപ്പെട്ടത്, 36,000 കോടി രൂപ. എനിക്ക് അറിയത്തില്ല ഈ നമ്മുടെ സ്വപ്നത്തിലും ഈ നമ്മുടെ നോവലുകളിലും ഉള്ളതുപോലെയുള്ള ഒരു കുടുംബജീവിതത്തിലുള്ള ആളുകളുണ്ടോ എന്ന്. എനിക്ക് അറിയത്തില്ല, ഉണ്ടാകുമായിരിക്കാം. ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു വഴക്കുമില്ലാത്ത, എന്നും ഈ ഒരിക്കലും ദേവദാസം പറഞ്ഞു, കല്യാണം കഴിഞ്ഞ സമയത്ത് ചക്കരെ പീരെ തേനെ പാലേ എന്നൊക്കെ വിളിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ എടി ഒടി അതും ഇതൊക്കെ ആയി. അപ്പോ അദ്ദേഹം പറഞ്ഞത്, ആ സ്ത്രീയെ അപ്പൻ, ആ സ്ത്രീയുടെ അപ്പൻ 20-25 വർഷം വളർത്തി, പൊന്നാക്കി നിങ്ങളുടെ കയ്യിൽ തന്നു. നിങ്ങൾ 5 വർഷം കൊണ്ടു വന്ന അതിനെ നശിപ്പിച്ചു. ഇപ്പൊ എന്താ വിളിക്കുന്നത്? പിശാചേ ആരാക്കി? എന്നിട്ട് നമ്മളെന്താ പറഞ്ഞേ? നിന്റെ അപ്പന്റെ പ്രശ്നമാ. അപ്പൻ കയ്യിൽ തന്നപ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ വിളിച്ചത്. ഫോർഗീവ്നെസ്, ക്ഷമിക്കുക. ഞങ്ങളുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ സിനിമയെ കാണുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ പാട്ടൊന്നും പാടി നടക്കുന്നു അല്ല. നിങ്ങളുടെ അങ്ങനെയല്ല. ഹണിമൂൺ ഭാഗത്തുള്ള ആരെങ്കിലൊക്കെ കൊണ്ടേ കാണുമായിരിക്കും. ദാറ്റ് ഇസ് ലൈഫ്, ദാറ്റ് ഇസ് ലൈഫ്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഈ ശബ്ദമുണ്ടാക്കുമ്പോൾ, ഈ ഫാനൊക്കെ ശബ്ദമുണ്ടാക്കുമ്പോൾ, മിഷീൻസ് ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം മിഷീൻ എടുത്ത് കളയാറില്ല. പിന്നെ എന്ത് ചെയ്യും? ഗ്രീസ് ഒഴിക്കും, ലൂബ്രിക്കന്റ് ഒഴിക്കും. ഫോർഗിവ്നെസ്. ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് നിസാര കാര്യമല്ല. ഞാൻ ക്ഷമിക്കുമ്പോൾ എന്റെ സെൽഫ് ഉടയ. കഴിഞ്ഞ ദിവസം ഞാൻ എന്നാ വന്നത്? വ്യാഴാഴ്ച വോട്ട് ചെയ്യാൻ പോയി. വോട്ട് ചെയ്യാൻ പോയ സമയത്ത് ഒരു സ്കൂളിലെ മുറ്റമാണ്, ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് മുറ്റത്തെല്ലാം സ്കൂളിന്റെ മുറ്റത്തെല്ലാം സ്കൂട്ടർ ഇരിക്കുന്നു. അപ്പൊ ഞാൻ സ്കൂട്ടറാണ് വളയാൻ പോയി. ഒരു പോലീസുകാരൻ ചോദിച്ചു, ഞാൻ വളരെ ശാന്തനായതുകൊണ്ട് ഞാൻ ചോദിച്ചു, നേരത്തെ പറയാറുന്നില്ലേ എല്ലാം കഴിഞ്ഞു? ഞാൻ ഔട്ട് ചെയ്തു, വീട്ടിൽ പോയി. എനിക്കറിയാം ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യേണ്ട ആളല്ല. പിന്നെ ഞാൻ കർത്താവിനോട് ലോജിക്കൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല, പോലീസുകാരന്റെ ഭാഷ ശരിയല്ല എന്നല്ല. കർത്താവ് ഒന്നും പറഞ്ഞില്ല, കർത്താവ് പറയത്തില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഈ ബഹളം വെക്കുമ്പോ കർത്താവ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്ത് ശരിയാണെന്നല്ല, കർത്താവ് എന്നല്ല. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, കർത്താവ് അയാൾ ശരിയല്ല, അയാൾ അങ്ങനെയല്ല, പോലീസുകാർ ഇങ്ങനെയാണ് പെരുമാറേണ്ട. പിന്നെ പ്രാർത്ഥന മുന്നോട്ട് പോയി, കാശ്മീരിലേക്കൊക്കെ പോയി. കാശ്മീരിലെ ആത്മാക്കളുടെ ഭാരവും ഒക്കെ എടുത്തപ്പോ കർത്താവ് പറഞ്ഞു, നീ ആ മനുഷ്യരോട് ക്ഷമിക്കും. ഓ എന്റെ കർത്താവ്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഒരുപാട് നാണംകേട് തോന്നുന്നുണ്ട്, പക്ഷേ ഐ വിൽ ചൂസ് യുവർ ഡിസൈർ. പിന്നെ ഞാൻ ഒരു നമ്പർ ഇറക്കി, നമ്മളെല്ലാം ഇറക്കുന്ന പോലെ. ഞാൻ ചെല്ലുമ്പോ പോലീസുകാരനില്ലെങ്കിൽ അത് ദൈവികതല്ലാന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ വളമെടുത്തു. ആ സ്കൂളിന്റെ അങ്ങോട്ട് വളമെടുത്തപ്പോ സന്തോഷം, പോലീസുകാരനില്ല. പിന്നെ എനിക്ക് തിരിച്ചു വളക്കണമെങ്കിൽ അവിടെ വളക്കാൻ കുറച്ച് മുമ്പോട്ട് പോകണം. മുമ്പോട്ട് എടുത്ത് പോലീസുകാരൻ കൃത്യമായിട്ട് നിൽപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് സ്റ്റാൻഡ് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ചോദിച്ചു, വോട്ട് ചെയ്തില്ലേ? ഞാൻ വോട്ട് ചെയ്തു. ഞാൻ നേരത്തെ പെരുമാറിയ രീതി ശരിയായില്ല. അതും കൂടെ അയ്യോ സാരമില്ല. ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ചെയ്ത് ശരിയല്ല. എനിക്ക് തോന്നുന്നില്ല ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു മണിക്കൂർ പ്രസംഗിച്ചില്ലെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു തീ കോരിയിട്ടാ പോകുന്നത്. ഞാൻ ചെയ്ത പ്രവൃത്തിയല്ല, കർത്താവിനോട് ജയിച്ച കാര്യമാണ് പറയുന്നത്. ആ മനുഷ്യന്റെ ഭാവം കാണണമായിരുന്നു, അദ്ദേഹം കൈകൂപ്പില്ല എന്നേ ഉള്ളൂ. ഞാൻ ചെയ്ത പ്രവൃത്തിയല്ല പറയുന്നത്, ഫോർഗീവ്നെസ്സിന്റെ മഹത്വം ഞാൻ പറയും. അത് ഈസി അല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫോർഗീവ്നെസ്സിനെ കുറിച്ചൊക്കെ ഇന്ത്യ മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്ന ബിജു സഹോദരന്റെ ബുദ്ധിമുട്ടാണ് ഇതാണെങ്കിൽ. ഇറ്റ് ഈസ് നോട്ട് ഈസി, പക്ഷേ ഇറ്റ് ഈസ് എ ചോയ്സ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ചോയ്സ്. കർത്താവേ എനിക്കത് ഇഷ്ടമല്ല, എങ്കിലും ഞാൻ അത് ചൂസ് ചെയ്യുന്നു. എനിക്ക് ആ രീതിയിൽ പോകുന്നത് ഇഷ്ടമല്ല. അല്പം നിങ്ങളുടെ ഒരു കാര്യം തുറന്ന് പറയുകയാണ്, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഈ ഫുൾക്കയുടെ കാര്യം പറഞ്ഞു, എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കൈ മടക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്, കൈ മടക്കി ഇത്രയും ഡോക്ടർ മുള്ളിയുടെ പോലെ എന്റെ രീതി. പക്ഷെ എന്റെ ഭാര്യക്ക് ഒരേ നിർബന്ധം, എന്റെ ഭാര്യ ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് ഇതുപോലെയൊക്കെ കൈയൊക്കെ ഇടാൻ പറഞ്ഞു ആവശ്യപ്പെട്ടു. എനിക്ക് വേണമെങ്കിൽ കൈ മടക്കി വെക്കൊന്നും സംഭവിക്കത്തില്ല, ഞാൻ അത് ചൂസ് ചെയ്തു. ആർക്കാ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അറിയാം? എവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അറിയാം? ആക്ച്വലി എവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? സെൽഫിന്. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ട്രെയിനിൽ കയറുമ്പോഴാണ് എന്റെ ബുദ്ധിമുട്ട്. എന്താ ഉപദേശമാണ്, ഉപദേശമാണ് എല്ലാം ചിന്തിച്ച് ആൾക്കാരുടെ കൂടുതൽ ഉപദേശം എന്ന് പറഞ്ഞ ഒരു പിക്ചർ ഉണ്ടല്ലോ. എനിക്ക് ഉപദേശം എന്ന് പറയുന്നത് ആണുങ്ങളായതുകൊണ്ടല്ല, ഉപദേശം എന്ന് പറഞ്ഞ പിന്നെ അവർക്ക് അതിനോട് ചേർത്തുണ്ട്. ഈ സെൽഫ് തകരുന്ന ഉപവാസ പ്രാർത്ഥനയെ കൂടെ ഒന്നും നിങ്ങൾ ചിന്തിക്കല്ലേ? ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് തകരാനുള്ള വഴി ദൈവം തുറന്നു തരും. കഷ്ടത സിദ്ധതയും, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും ഉണ്ടാക്കുന്നു. സഫറിങ് പ്രൊഡ്യൂസ് പേഷ്യൻസ്. അതായത് പേഷ്യൻസ് ഇങ്ങനെ മാജിക്കായിട്ടൊന്നും വരത്തില്ല. പേഷ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചില്ലേ? സഹിഷ്ണുത ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ക്യാരക്ടർ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച ഇല്ലേ? അതിന്റെ ഉത്തരമാണ് സഫറിങ്. അതിന്റെ ഉത്തരമാണ് സഫറിങ്. ഈ സഫറിങ് യു ഹാവ് ടു ചൂസ്. നിങ്ങളുടെ സെൽഫ് അങ്ങോട്ട് പൊളിയട്ടെ. നമ്മുടെ സെൽഫിനെ നമ്മൾ താലോലിക്കരുത്. നമ്മൾ പറയുന്ന വലിയ അഭിമാനത്തോടു കൂടിയാ പറയുന്നത്, ഞാൻ കാണിച്ചു തരാം. എന്തതിന്റെ അർത്ഥം? മൈ സെൽഫ് ഈസ് സോ സ്ട്രോങ് എന്നതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ കർത്താവ് ചെയ്യുന്ന പണി നിങ്ങളുടെ ഇമാജിനറി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സെൽഫിനെ തകർക്കാൻ വേണ്ടി കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് കർത്താവ് ആളുകളെ വിട്ടുകൊണ്ടിരിക്കുക. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്ത് നിങ്ങളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ്. ഫോർഗിവ്നെസ്. ചില കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. ദൈവത്തിന്റെ വഴി ദൈവത്തിൻ്റെതാണ്. സാധാരണഗതിയിൽ ഒരു നല്ല പങ്ക് വിശ്വാസികളും ഈ സഫറിങ് ചൂസ് ചെയ്യുന്നത് അവനവന്. അവനവനല്ല ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ആരാ? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കും, അത്രേ ഉള്ളൂ. കർത്താവ് ഇന്ന് മുതൽ ഞാൻ പാൻ്റ് ഇടുന്നില്ല, മുണ്ടുടുത്തേക്കാം. ആര് പറഞ്ഞു? ഇറ്റ്സ് യുവർ ചോയ്സ്. എന്നിട്ട് പ്രശ്നം എന്താ? മുണ്ടുടുത്ത് ഇവിടെ വന്നപ്പോ ആരും ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ ദേഷ്യമായി. മുണ്ടെടുത്ത് വന്നെന്തിനാ? എന്നെ താഴ്മയുള്ള മനുഷ്യനെന്ന് പറയണം. ഞാൻ പുസ്തകത്തിന്റെ പേര് വെച്ചിട്ടില്ല, വലിയ സന്തോഷമൊന്നുമില്ല. എന്താ, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. പേര് വെച്ചില്ലെങ്കിലും എനിക്കറിയാം, ആൾക്കാർ പറയും ഇത് ബിജു എഴുതിയ പുസ്തകമാണ്. പേര് വെക്കാതിരുന്നതിന് കൊണ്ടൊന്നും കാര്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുരൂപതയിലേക്ക് വളർത്താൻ വേണ്ടി ദൈവം കടത്തിവിടുന്ന പാതകൾ നിങ്ങളല്ല തിരഞ്ഞെടുക്കേണ്ടത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. എന്തായിരുന്നു അറിയാമോ? കർത്താവിന് വേണ്ടി കഷ്ടപ്പെടണം, മരിക്കണം, അടികൊള്ളണം, തുപ്പലേൽക്കണം. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 19-ാമത്തെ വയസ്സിൽ 1987 കഥയാണ്. എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, എന്താ കുറച്ച് വാക്കുകളൊക്കെ അറിയാമെന്നല്ലാതെ അറിയത്തില്ല. ആകെ നന്നായിട്ട് അറിയാവുന്ന മലയാളമാണ്, ലോകത്തിൽ ആർക്കും മനസ്സിലാത്ത ഭാഷ. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു വടക്കേന്ത്യക്ക്. അപ്പൊ വോയിസ് ഒപ്പനും ഉണ്ടായിരുന്നു. സാധു സുന്ദർ സിംഗിന്റെ പുസ്തകത്തിൽ വായിച്ചിരിക്കുന്ന പോലെ ഒരു തുണിസഞ്ചിയിൽ കുറെ ഗോതമ്പുണ്ടയും ഉണ്ടാക്കി ഇട്ടിട്ട് ഒരു പച്ചവെള്ളത്തിന്റെ ഒരു കുപ്പിയും വെച്ചിട്ട് ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ നടന്ന് സുവിശേഷം പറഞ്ഞ് ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ച് ഈ ഗോതമ്പുണ്ട കഴിച്ച് നേരെ ബീഹാറിന് പോയി. അവിടെ ചെന്നപ്പോ ഗോതമ്പുണ്ടയും ഇല്ല, സുവിശേഷ വേലയും ഇല്ല, എല്ലാം തകർന്ന് തരിപ്പണം. ഞാൻ മടങ്ങി വന്നു. എന്റെ ആഗ്രഹം തെറ്റായിരുന്നില്ല, പക്ഷെ വഴി ഞാനാ തിരഞ്ഞെടുത്തു. വർഷങ്ങൾ കടന്നുപോയി. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ട പാതയിൽ എത്തുവാൻ, സ്വപ്നം കാണാൻ തെറ്റല്ല, വേണ്ടാത്ത സ്വപ്നമല്ല. വേദപുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരണം. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ നിനക്ക് തരും. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം കടത്തിവിട്ട പാതകൾ എന്റെ സ്വയത്തെ തകർക്കാൻ, എന്റെ ഈഗോയെ തകർക്കാൻ. ഈ ഇമാജിനറി പേഴ്സണാലിറ്റിക്ക് പറയുന്ന ഒരു വാക്കാണ് ഈഗോ. ഈഗോ, ഈഗോയെ തകർക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വഴികൾ. നിങ്ങളുടെ കഷ്ടതയുടെ പാത നിങ്ങളല്ല തെരഞ്ഞെടുക്കേണ്ടത്. ചില ആളുകള് അവർക്കുള്ള സ്വത്തും കാറും എല്ലാം വിൽക്കും. വിച്ചിട്ട് ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് പോകും. ആര് പറഞ്ഞു വിൽക്കാൻ, ആര് പറഞ്ഞു പോകാൻ? കർത്താവ് പറയട്ടെ. സ്വത്തെല്ലാം വിറ്റിട്ട് ഗ്രാമത്തിൽ പോയിട്ടും ഒരു സന്തോഷവും ഇല്ല. പിന്നെ ഉടനെ അമേരിക്കയിലുള്ള അമ്മാവൻ എഴുതി ഒരു വീസ അയച്ചു തരും. പിന്നെ ബാക്കിയുള്ള സുവിശേഷമല്ല ന്യൂയോർക്കിൽ. ന്യൂയോർക്കിൽ പോയി സുവിശേഷം തെറ്റൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാം? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന വഴികൾ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് യഹോവയായ ദൈവം തക്കതായൊരു തുണയാണ് നിങ്ങളുടെ ജീവിതം കൊണ്ടുവന്നത്. നമ്മൾ പലപ്പോഴും തക്കതായ തുണ എന്ന് പറയുമ്പോൾ അയ്യോ ആ സഹോദരിയെ പോലെ 24 മണിക്കൂറും മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ അല്ല. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഭാര്യയാണ് വേണ്ടതെന്ന് ദൈവത്തിനറിയാം. 24 മണിക്കൂർ മുട്ടുമേലിരിക്കുന്ന ഭാര്യയല്ല നിങ്ങൾക്ക് ആവശ്യം. നല്ല ഈ മലയാളത്തിൽ വാക്കുണ്ട്, ഈ ഈ പാറ പൊട്ടിക്കുന്നതിന് എന്താ പറയുന്നത്, ഈ ചുറ്റിയേക്ക് കൂടം. കാര്യം നിങ്ങളുടെ സെൽഫ് അത്ര സ്ട്രോങ് ആണ്. എന്തടി എന്ന് പറയുമ്പോൾ ഏതടാ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഭാര്യ. ഇങ്ങനെ അർത്ഥം നിങ്ങളുടെ സെൽഫ് അത്ര സ്ട്രോങ് ആണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. കാറ്റടിക്കുമ്പോൾ, ശക്തിയായി കാറ്റടിക്കുമ്പോൾ ഒരു ശക്തിയുള്ള മരം വളയുകയാണെങ്കിൽ കാറ്റിനാണ് ശക്തി, മരത്തിനാണ് ശക്തി. കാറ്റിനാണ്, അതുകൊണ്ട് അത് ആ മരത്തെ പോലും വളച്ചു. നിങ്ങളുടെ സെൽഫ് അത്ര സ്ട്രോങ് ആണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നൊരു കാറ്റിങ്ങനെ വന്നു നിങ്ങളെ വളയ്ക്കാൻ, താങ്ക് യു ലോർഡ് ഫോർ യുവർ ഗിഫ്റ്റ്. എബ്രഹാം ലിങ്കൻ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ, ലോകത്തിലെ ഏറ്റവും സൗമ്യനായ വ്യക്തികളിൽ ഒരാളായിരുന്നിരിക്കണം, കാരണം അത്ര സൗമ്യനായിരുന്നു മനുഷ്യൻ എന്നാണ് ഞാൻ ഭാഗത്ത് വായിച്ചത്. അദ്ദേഹത്തെ സൗമ്യനാക്കി ആരെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഭാര്യ. എങ്ങനെയെന്നറിയാമോ? കുടത്തിന് വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമായിരുന്നു. യെസ്, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും കാറ്റും കൊടുങ്കാറ്റും കൂടെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ കാണേണ്ട മനോഭാവം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും, ഇൻക്ലൂഡിംഗ് ഭാര്യ ആൻഡ് ഭർത്താവ്, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. എന്താ നന്മ? പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുന്ന നന്മ. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഭാര്യ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ എത്ര വർഷം ഈ വിലങ്ങ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കുക. ബട്ട് ഐ പ്രൈസ് ഗോഡ്, എന്റെ ഭാര്യ ദൈവത്തിന്റെ ഒരു സമ്മാനമാണ്. ഞാനിത് വലിയ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നല്ല നടക്കുന്നത്, സെൽഫ് ഇടയ്ക്കൊന്ന് ബുദ്ധിമുട്ടിക്കുമ്പോഴും. ഞാൻ രാവിലെ പറഞ്ഞു ആ ഡോക്ടർ മുരളീധരൻ കണ്ട ഒരു ആശ്വാസം അദ്ദേഹത്തെ പോലെ ഒന്ന് എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ബട്ട് ഇസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, എന്റെ സെൽഫിനെ തകർക്ക, ദൈവത്തിന്റെ സമ്മാനം. തിരിച്ച് ഞാൻ എന്റെ ഭാര്യയുടെ സെൽഫിനെ തകർക്കാനുള്ള സമ്മാനം. നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധി നിൽക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളൊരു വിളി. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഏറ്റവും അധികം കണക്ക് പറയേണ്ടി വരുന്നത് വേറെ ആരെ കുറിച്ചുമല്ല, നിങ്ങളുടെ ഭാര്യയെ കുറിച്ചാണ്, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച്. കാര്യം ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയത്, സമയം സ്പെൻഡ് ചെയ്തത്, ഉത്തരവാദിത്തമുള്ളത് നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവ്. നിങ്ങളുടെ സ്വപ്നമതായിരിക്കട്ടെ, എന്റെ ഭാര്യ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ മീൻകറി വെച്ചു തന്നില്ലെങ്കിലും അവൾ ക്രിസ്തുവിൽ തികഞ്ഞവളാകണം. എന്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഊട്ടിയിലും കൊടക്കനാലും ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും എന്റെ ഭർത്താവ് ക്രിസ്തുവിൽ തികഞ്ഞവനാണ്. എന്റെ ഉത്തരവാദിത്വം, കോൺട്രിബ്യൂഷൻസ്. എന്റെ ഭാര്യ തിരുവനന്തപുരത്തുള്ള RCC ഒരു വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു 3 വർഷമായിട്ട് പാസ്റ്റർ മിനിസ്റ്റർ എനിക്കില്ല, അതുകൊണ്ട് കൂടുതൽ ഒരുപാട് സമയം എനിക്ക് പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ സ്വസ്ഥമായിട്ടിരിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ എന്റെ ഭാര്യയും കൊണ്ട് ഞാൻ RCC പോകും. RCC വിട്ടിട്ട് ഞാൻ വാതിക്കൽ നിൽക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഭാര്യ വിളിക്കാൻ ചെന്നു. അപ്പൊ പറഞ്ഞു അച്ഛാ വേഗം വരാൻ പറഞ്ഞു. ചെന്ന പെണ്ണോട് പറഞ്ഞു ഇന്ന് ഇവര് ചെയ്ത പണി ഈ പേഷ്യൻസിനെ കഞ്ഞിവെള്ളം കൊടുക്കലാണ്, ആരുമില്ല, അതുകൊണ്ട് കുറച്ച് പാത്രം ഇപ്പോഴൊന്ന് കഴുകിത്തരാൻ പറഞ്ഞു. ഞാൻ അഭിമാനത്തോടെ കാണുന്നു, കാര്യം എന്റെ കോൺട്രിബ്യൂഷൻ എന്താ? ക്രിസ്തുവിന്റെ മനസ്സറിയുന്നവളായി അവൾ തീരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുക്കണം. അവിടെ എന്റെ ഭർത്താവ് വാതുക്കേല് കാത്തുകെട്ടി നിൽക്കുന്ന വിഷയം എന്റെ വിഷയമല്ല. ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്. എന്റെ സെൽഫ് തകരുന്ന എന്റെ വിഷയമല്ല. നിങ്ങളുടെ ഭാര്യ പറയാണ് ഒരു 3 ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറുക. സന്തോഷം. ഞാൻ ആക്ച്വലി ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത് സെർവന്റ്ഹുഡ് ഇൻ ഫാമിലി ലൈഫ് ആണ്, പക്ഷെ അതിന് സമയമില്ല. ചുരുക്കി ഞാൻ വാക്കുകൾ പറയട്ടെ, രാജസ്ഥാനത്ത് നിന്ന് ഇറങ്ങാതെ ഭർത്താവായാലും ഭാര്യ ആയാലും ഇറങ്ങാതെ പണിയപ്പെടാൻ പറ്റത്തില്ല. അതൊക്കെ ഈ ലൗകിക സങ്കല്പങ്ങളാണ്. എന്താണ്, വീടിന്റെ വാതിക്കൽ ഒരു ഈസി ചെയറിട്ട് അപ്പണി ഇങ്ങനെ കിടക്കും. കിടക്കുന്ന സമയത്ത് ഒരു വേല ഒരു ഭിക്ഷക്കാരൻ വന്നു എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് വീട്ടിന്റെ അകത്തുനിന്ന് മരുമോള് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല താൻ പോടോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പോവാൻ ഒരുങ്ങിയപ്പോ ഈ അപ്പൻ വീട്ടിന്റെ വാതിക്കിരിക്കുന്ന അപ്പനെ കൈകൊട്ടി വിളിച്ചു, വരാൻ പറഞ്ഞു. അതേ, അവൾ ഇവിടുത്തെ മരുമോളാണ്, കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ അവൾക്കല്ല അധികാരം, എനിക്കാണ്. ഇവിടെ ഒന്നുമില്ല താൻ പോ. ഇതൊന്നും വേദപുസ്തകത്തിലെ ടീച്ചിങ് അല്ല. നിങ്ങൾ അടുക്കള കയറി പാത്രം കഴിയുന്നതുകൊണ്ട് ഭൂമി ഇടിഞ്ഞു വീഴുന്ന വേദപുസ്തകം പറഞ്ഞിട്ടില്ല. യെസ്, ബി എ സെർവന്റ്, ബി എ സെർവന്റ് വേർ എവരിവേർ. ഈ സെർവന്റ് ആകുന്നതും സെർവന്റ് ദാസനാകുന്നതും ദാസ്യവേല ചെയ്യുന്ന രണ്ടാണ്. ദാസൻ എന്ന് പറയുന്നത് അവന്റെ അവസ്ഥയാണ്, ദാസ്യവേല എന്ന് പറയുന്നത് ആ സമയത്തേക്ക് അവൻ ചെയ്യുന്ന. അത് കഴിഞ്ഞ പിന്നെ അവൻ രാജാവാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചില ഈ അരിസ്റ്റോക്രാറ്റിക് ക്ലബിലുള്ള ആൾക്കാര് വഴിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്, അതിന്റെ ക്യാമറയിലൊക്കെ ചിരിക്കുന്നത്, അതിന്റെ പിറ്റേ ദിവസം പേപ്പറിൽ വരുന്നത്. ഇതല്ല വേദപുസ്തകത്തിലെ ടീച്ച്. നിങ്ങൾക്ക് എപ്പോഴും ബോധ്യമുണ്ടാകണം, ഐ ആം എ സെർവന്റ്. ചില സമയത്ത് യാത്ര കഴിഞ്ഞ് വരുമ്പോ എന്റെ ഭാര്യ കയറി കിടക്കും, എന്റെ മക്കള് രണ്ട് പെൺമക്കൾ, മൂത്തവള് ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് പോകുന്നു, അവള് ചിലപ്പോ കസേരയിലിരിക്കും. ആ സമയത്ത് ഞാൻ അടുക്കളയിൽ ചിലപ്പോ കാര്യങ്ങൾ ചെയ്യണം, അതുകൊണ്ട് എന്റെ ഭൂമി ഇടിഞ്ഞു വീഴുവോ? ഞാൻ ആരാ? ഐ ആം കിങ്. കിങ്ങിന്റെ പണി എന്താ? തലവെട്ടുക. ആരടി? ഏതടി? എന്തടി? ഞാൻ വലിയ കാര്യം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഭർത്താവ് ഇതായിരിക്കും, എനിക്ക് ഉള്ള വെള്ളമെടുത്ത് കുടിക്കണം. അതിന് ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭാര്യ വരുത്തി ഭാര്യ കൊണ്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടെക്നിക്സ് അറിയത്തില്ല, എങ്ങനെയാണ് ഇത് ഈ പൈപ്പ് ഓൺ ചെയ്യുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ, നിങ്ങൾക്ക് എല്ലാവർക്കും രൂപം തന്ന, ഒരു ഡോക്ടറും ഇതുവരെ മനസ്സിലാക്കാത്ത ബ്രെയിനിലുള്ള മുഴുവൻ കാര്യങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവം താണഭൂമിയിലേക്ക് വന്നപ്പോൾ അരയിൽ തോർത്ത് കെട്ടി. ദാറ്റ് ഇസ് എ സിംബൽ ഓഫ് എ സെർവന്റ്. ശിഷ്യന്മാരുടെ കാല് കഴുകി. യെസ്, പക്ഷെ വീട്ടിലെ പ്രശ്നം എന്താ? വീട്ടിൽ രാജാക്കന്മാരേ ഉള്ളൂ. ഭർത്താവാണ് ഫസ്റ്റ് രാജാവ്, രാജാവ് ചീത്ത വിളിച്ചു. അപ്പൊ രണ്ടാമത്തെ രാജാവായ ഭാര്യയ്ക്ക് അത് മുറിവേറ്റു. ഭാര്യ ചെന്ന് കൊച്ചിനെ ചീത്ത വിളിച്ചു. കൊച്ചിൻ രാജാവാണ്, കാരണം അതുകൊണ്ടല്ലേ വളർന്നേക്കുന്നത്. കൊച്ചിന് ആരെയും ചീത്ത വിളിക്കാൻ നോക്കി, പട്ടി പോകുന്നു, പട്ടിക്കിട്ട് കല്ലെറിഞ്ഞു. പട്ടി രാജാവാണ്, പട്ടിക്ക് ആരുമില്ല, നോക്കിയപ്പോ ഒരു പൂച്ച പോകുന്നു, പൂച്ചയ്ക്ക് കയറി കടിച്ചു. കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പൂച്ചയ്ക്ക് ആരുമില്ലാത്തോണ്ടത് മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞോണ്ട് പോയി. ഞങ്ങളുടെ വീട്ടിലേ ഇപ്പൊ എന്റെ മൂത്ത മകള് അവളെ ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് പോകുന്നു. ഞാൻ ഈ ഡിഗ്രി സെക്കൻഡ് എന്ന് പറയാൻ കാര്യം, പല കൊച്ചുകുട്ടികൾ അവളോട് ചെന്ന് പറഞ്ഞു, മോളെ ഇങ്ങനെ ഇരിക്കാതെ കളിക്കേ. അപ്പൊ അവള് അവൾക്ക് നാണമായിട്ട് വന്ന് എന്നോട് പറഞ്ഞു, ആ പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേരൊക്കെ അവളോട് ഒന്ന് പറഞ്ഞു, എന്നാ മോളെ ഇങ്ങനെ ഇരിക്കുന്നത്, അവരോട് കളിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് അതുകൊണ്ടാണ് ഞാൻ അനൗൺസ് ചെയ്ത് അവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിക്കാം, സെക്കൻഡ് ഇയറിലേക്ക് പോവാണ്. അവളും രാജാവാണല്ലോ. അപ്പോ ഈ ഞങ്ങളുടെ വീട്ടിൽ എന്റെ മൂത്ത മകള് ഇളയ മകളോട് ഇടപെടുന്ന ഞാൻ ശ്രദ്ധിക്കും. അവളുടെ ഭാഷ രാജാവിന്റെ ഭാഷയാണ്. എവിടെ നിന്ന് പഠിച്ചു? ബിജു രാജാവിന്റെ ഭാഷ. ഞാൻ അവളെ ഉപദേശിക്കാറില്ല, കാരണം ആരാ നന്നാവിന്റെ? വി ആർ സെർവന്റ്സ് ദൈവത്തിന്റെ സഭയിൽ ദാസന്മാരേ ഉള്ളൂ. മൈ കിങ് ആൻഡ് മൈ ലോർഡ് വാസ് എ സെർവന്റ്. യേശുവിനെ പ്രവാചകൻ പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? തകർക്കപ്പെട്ട ദാസൻ, സഫറിംഗ് സെർവന്റ്. നമുക്ക് സമർപ്പിക്കാം. തക്കതായ തുണ ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് വേറൊരാളുടെ ഭാര്യയെ കണ്ട്, വേറൊരു ഭർത്താവിനെ കണ്ട് ഇത് മിസ്റ്റേക്കാന്ന് ചിന്തിക്കരുത്. അവരെ പോലെ എന്റെ ഭാര്യ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അവരെ പോലെ എന്റെ ഭാര്യ സമർപ്പിതയായിരുന്നെങ്കിൽ, അല്ല, ദൈവത്തിന്റെ സമ്മാനമാണ്. തക്ക തുണ, കർത്താവ് തക്ക തുണയാണ്. കർത്താവ് തന്റെ ഭാര്യയായ സഭയെ തികഞ്ഞവളാക്കാൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ തകർക്കപ്പെടുക. നിങ്ങൾ തകർക്കപ്പെടുന്നതിലൂടെ അനേകർ സൗഖ്യമാകും. നിങ്ങളൊരു അപ്പനാണെങ്കിൽ നിങ്ങൾ തകർക്കപ്പെടുന്നില്ല, നിങ്ങളുടെ ഭാര്യ സൗഖ്യമാണ്. ഭാര്യ ഭർത്താവ് തകർക്കപ്പെടുമ്പോൾ മക്കൾ സൗഖ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഞങ്ങളുടെ തുണകൾ ഞങ്ങൾ അറിയാത്ത ഏതോ കുടുംബത്തിൽ ജനിച്ചു, സാഹചര്യത്തിൽ വളർന്നു, എന്നാൽ അമ്മയുടെ ഗർഭത്തിൽ ഞങ്ങൾ ഉരുവാകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് തക്കതായ ഒരു തുണ അങ്ങ് ഒരുക്കി വെച്ചു. ഞങ്ങൾക്ക് തന്ന കുടുംബജീവിതത്തിനായി സ്തോത്രം. കുടുംബജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഞങ്ങൾ ഉയർന്നിട്ടില്ല. അപ്പ ഞങ്ങള് തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ട്. കർത്താവേ, ഞങ്ങളങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും. കർത്താവേ, സഭയാകുന്ന മണവാട്ടിയെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്തവളായി തനിക്ക് തന്നെ തേജസ് അവിടെ നിർത്തേണ്ടതിന് വേണ്ടി യേശു ഏൽപ്പിച്ചത് കൊടുത്തു, ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി ഞങ്ങൾ തകർക്കപ്പെടട്ടെ. അങ്ങ് തകർക്കപ്പെടുവാനായി ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോ വഴികളെയും സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഞാൻ ഈ കർത്താവ് കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരണം. അവരുടെ ജീവിതത്തിൽ അഴിക്കുവാൻ കഴിയാത്ത ചില പ്രയാസങ്ങൾ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു കർത്താവ്, അങ്ങ് സഹായിക്കണം. ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം കർത്താവെ. എത്രയോ കുടുംബങ്ങളാണ് കർത്താവെ തകർന്ന് നശിച്ചു പോകുന്നത്. കർത്താവെ, അതിന് മധ്യത്തിൽ ക്രിസ്തുവിന്റെ പത്രങ്ങളായി ഞങ്ങൾ ശോഭിക്കട്ടെ. ലോകത്തിന് കർത്താവെ ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് കാണാനുള്ള, വിധേയപ്പെടുന്നു എന്നെങ്ങനെ കാണാനുള്ള ഒരു മാതൃക കർത്താവെ ഒരു കാര്യമായി ഞങ്ങളുടെ കുടുംബജീവിതം തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് രാജാവ്, അങ്ങ് കർത്താവ്, അങ്ങ് നിത്യനായ ദൈവം, അങ്ങയുടെ എല്ലാ നടത്തിപ്പുകൾക്കായി സ്തോത്രം. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശു നാമത്തിൽ പിതാവേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.